بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തിന്റെ അനിവാര്യതയും ആ ബർക്കത്ത് നമ്മൾക്ക് കരഗതമാകുവാൻ, നമ്മൾ നേടിയെടുക്കുവാൻ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ് ഒരു ഖുതുബയായി ഇവിടെ നമ്മൾ ശ്രവിച്ചത്. ബർക്കത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഗുണങ്ങളും നന്മകളും ഔദാര്യങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നന്മകൾ, ഗുണങ്ങൾ, ഔദാര്യങ്ങൾ നമ്മളിൽ വർഷിക്കുമ്പോൾ നമ്മളുടെ ശരീരവും അതേപോലെ നമ്മളുടെ ആയുസ്സും നമ്മുടെ കർമ്മങ്ങളുമെല്ലാം അനുഗ്രഹപൂരിതമായി അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പേകുകയും അള്ളാഹുവിന്റെ സൗഖ്യം അള്ളാഹു അരുളുകയും ചെയ്യും. ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ശരീരാവയവങ്ങളെ അനുഗ്രഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കർമ്മങ്ങളെ അനുഗ്രഹിക്കണം. അതേപോലെ നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മളുടെ സന്തതികൾ, ഇണകൾ, നമ്മളുടെ ഭവനം, ഇതെല്ലാം നമുക്ക് അനുഗ്രഹപൂർണമാകണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഈ അനുഗ്രഹങ്ങൾ, അരുൾപ്പാടുകൾ ഇത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് നേടുവാൻ നാം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അംബിയ മുർസലീങ്ങൾ വരെ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത്, അള്ളാഹുവിൽ നിന്നുള്ള നന്മകൾ, അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അത് ലഭിക്കുവാൻ, നേടുവാൻ അള്ളാഹുവിനോട് തേടുന്നവരും അള്ളാഹുവെ ആശ്രയിക്കുന്നവരുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൽ ബറക്കത്തു മിൻ അല്ലാഹ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൽ നിന്നാകുന്നു ബർക്കത്ത്. അതുകൊണ്ടാണ് നമ്മൾ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക്, ആരുടെ കയ്യിലാണോ ആധിപത്യം അഖിലവും അവൻ ബർക്കത്തുടയവനാകുന്നു എന്നാണ്. അപ്പൊ അള്ളാഹുവാണ് അനുഗ്രഹീതൻ, അവനിൽ നിന്നാണ് അനുഗ്രഹങ്ങൾ. അതേപോലെ അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങൾ, തബാറക്കസ്മു റബ്ബിക്, നിന്റെ റബ്ബിന്റെ നാമം, അത് അനുഗ്രഹം മുറ്റിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വചനം, അത് അനുഗ്രഹീത വചനമാണ്. അതുകൊണ്ടാണ് കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, അള്ളാഹു വരെ നാം അവതരിപ്പിച്ച കിതാബ് അത് മുബാറക്കാണ്, അത് അള്ളാഹുവിന്റെ വചനമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ നാമം, അള്ളാഹു അവൻ അനുഗ്രഹീതനാണ്, ആ അള്ളാഹുവിൽ നിന്നാകുന്നു അനുഗ്രഹം, ബർക്കത്ത്, ഔദാര്യം, മഹത്വം, പോഷിപ്പ്. അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിന്ന് അത് എങ്ങനെ നമുക്ക് നേടാനാവും? നബിമാർ വരെ അള്ളാഹുവിന്റെ ബർക്കത്തിൽ നിന്ന് ധന്യരല്ല. അത് അവർക്ക് ആവശ്യമായിരുന്നു, അവർ അള്ളാഹുവിനോട് അത് തേടിയിരുന്നു. അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് അനുഗ്രഹീതരായത്. വജാലനി മുബാറകൻ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അള്ളാഹു എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു. അപ്പൊ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നമ്മൾ മനസ്സിലാക്കുന്ന മഹത്വങ്ങൾ, നമ്മൾ വിശ്വസിക്കുന്നതായ സ്ഥാനമാനങ്ങൾ, അതേപോലെ മഹത്വങ്ങൾ, അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തിനാലാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവോട് തേടാണ്, റബ്ബി അൻസിൽ നീ മുൻസലം മുബാറക്, അള്ളാഹുവെ ഒരു അനുഗ്രഹീത സ്ഥാനത്ത് നീ എന്നെ ഇറക്കണമേ. ബിസലാമി മിന്ന അള്ളാഹു സുബ്ഹാന തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയാണ്, നമ്മളിൽ നിന്നുള്ള സലാം സുരക്ഷയിൽ. നൂഹ് നീ ഇറങ്ങിക്കോ, കപ്പലിൽ നിന്നിറങ്ങണതിനെ കുറിച്ച് പറയാണ്. അതേപോലെ നിനക്ക് നേരെയുള്ള നമ്മളിൽ നിന്നുള്ള ബർക്കത്തിനാൽ, അനുഗ്രഹത്താൽ നീ ഇറങ്ങിക്കോ. അപ്പൊ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാലാണ് രക്ഷപ്പെട്ടത്, ആരാലാണ് അനുഗ്രഹീതനായത്? അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള അള്ളാഹു അരുളിയ ബർക്കത്തിനാലാണ്. അതേപോലെ തന്നെ അലി ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബം ലോക ചരിത്രത്തിൽ ഏറ്റവും ധന്യരായ കുടുംബം. എന്താ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത്? റഹ്മത്തുല്ലാഹി അലൈക്കും വബറകാതുഹു, റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തും നിങ്ങളിലുണ്ടാകട്ടെ എന്നാണ് ഇബ്രാഹിം സാറ ദമ്പതികളെ വിളിച്ച് മലക്കുകളുടെ സന്തോഷ വാർത്ത അറിയിക്കൽ. അപ്പൊ ആ കുടുംബം അനുഗ്രഹീതരായതും അവർ പ്രസിദ്ധരായതും അനുഗ്രഹീത കുടുംബമായി പരിണമിച്ചതും അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏകിയതായ അവന്റെ ബർക്കത്തിനാലാണ്, ഖൈറിനാലാണ്, നന്മയാലാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് യാചിക്കാണ്, വബാരിക് ലി ഫീമാ അഅതൈത്, വബാരിക് ലി, അള്ളാഹുവേ നീ എനിക്ക് ബർക്കത്തേകണമേ, ഫീമാ അഅതൈത്, നീ എനിക്ക് നൽകിയതിൽ, നീ ഏകിയതിൽ എനിക്ക് നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് ചൊരിയുന്ന അവന്റെ ബർക്കത്ത്, നന്മകൾ, ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതിൽ ആരും ധന്യരല്ല, എല്ലാവർക്കും അത് വേണം. അതുണ്ടെങ്കിലാണ് പടപ്പുകൾ അനുഗ്രഹീതരാകുന്നത്. പടപ്പുകളിൽ വിശിഷ്ടരായ നബിമാർ വരെ അനുഗ്രഹീതരായത് അള്ളാഹുവിൽ നിന്നുള്ള ആ ബർക്കത്തിനാലാണ് എങ്കിൽ അത് നമുക്കൊക്കെ ആവശ്യവും അനിവാര്യവുമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് എങ്ങനെയാണത് നേടുക, അത് കൊള്ളാൻ, അത് നേടാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരിയായ വിശ്വാസവും ഭക്തിപൂർണമായ ജീവിതവും അത് പരമപ്രധാന. വലവ് അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തി മിനസ് സമ, അല്ലാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള സുവിശേഷമാണ്. പട്ടണവാസികൾ, അവർ വിശ്വാസികളും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ വാനത്തിന്റെ കവാടങ്ങൾ അള്ളാഹു ബറക്കാത്തുകളായി തുറന്നിടും എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ബറക്കത്തുകൾ അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് ചൊരിയണമെങ്കിൽ ഈമാനും തഖ്വയും വേണമെന്നാണ് പറയുന്നത്. വിശ്വാസം അത് അള്ളാഹുവിൽ യഥാവിധാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച വിധം വിശ്വാസം ഉൾക്കൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, നബിമാരിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, പരലോക വിശ്വാസം, വിധിവിശ്വാസം, ഇതിലൊക്കെ വിശ്വാസം യഥാവിധാക്കുക. പിന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളയിടത്ത് നമ്മളുടെ സാന്നിധ്യം ഉണ്ടാവുക, അള്ളാഹ്ക്ക് അനിഷ്ടകരമായതിൽ നമ്മൾ വിട്ടകന്ന് സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ ജീവിതം, അതുണ്ടായാൽ പടച്ചവന്റെ ബർക്കത്ത് നമ്മുടെ നേരെ വരും. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുവാനും അവന്റെ ബറക്കത്തുകൾ നമ്മളിൽ അവതരിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, അതിലേതാനും വിഷയങ്ങൾ നമ്മൾ ഇവിടെ കേൾക്കേണ്ടായി. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ബഖറ പഠിക്കൽ, പാരായണം ചെയ്യൽ, തഅല്ലമു സൂറത്തൽ ബഖറ, നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിച്ചോളി. ഫഇന അഖദഹ ബറക, സൂറത്തുൽ ബഖറയെ പഠിച്ച് പാരായണം ചെയ്ത് മനസ്സിലാക്കി ഉൾക്കൊള്ളൽ ബർക്കത്താണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എത്ര ആൾക്ക് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്? അള്ളാഹുവിൽ നിന്ന് നമ്മൾ അനുഗ്രഹങ്ങളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആശിക്കുന്നുവെങ്കിൽ അതിന് അതിന്റേതായ കാര്യകാരണങ്ങളുണ്ട്. ആ കാര്യകാരണങ്ങളെ എത്തിപ്പിടിക്കൽ നമ്മുടെ മേൽബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അനുഗ്രഹീത കിതാബാണ്. വിശുദ്ധ ഖുർആനിൽ ചില അധ്യായങ്ങൾ വിശിഷ്യ അനുഗ്രഹീതമായി പഠിപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനാൽ ബർക്കത്താണ്. ഇതേപോലെ അനസ് റളിയല്ലാഹു തആലാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യാ ബുനൈ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം അലൈ ഫഇന്നഹു ബറകത്തുൻ അലൈക വഅലാ അഹ്ലി ബൈതിക ഔ കമാ ഖല സല്ലല്ലാഹു അലൈഹി വസല്ലം. മകനെ, നീ വീട്ടിൽ പ്രവേശിക്കുമ്പോ സലാം ഓതിയിട്ട് വീട്ടിൽ കടന്നു, വീട്ടിൽ പ്രവേശിക്കുമ്പോ സലാം പറഞ്ഞു ചെന്ന് വീട്ടിൽ പ്രവേശിച്ചു, കാരണം അത് നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ വീട്ടിൽ കയറുമ്പോ സലാം ഓതിയിട്ട് വീട്ടിൽ പ്രവേശിക്കുക, അത് പ്രവേശിക്കുന്നവന് ബർക്കത്ത് ലഭിക്കാൻ, വീട്ടുകാർക്ക് ബർക്കത്ത് ലഭിക്കാൻ കാരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഇപ്പൊ ഭക്ഷണവുമായി ബന്ധപ്പെട്ടു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂട്ടായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്നാണ് കഴിക്കേണ്ടത്. മധ്യഭാഗം അവസാനം, ആരും മദ്യത്തിൽ നിന്ന് തിന്നു തുടങ്ങരുത്, മധ്യഭാഗത്താണ് ബർക്കത്ത് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു. ചുറ്റുഭാഗങ്ങളിൽ നിന്ന് കഴിക്കുക, പിന്നെയാണ് അവസാനം. അതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലുകളിൽ വരെ ഭക്ഷണം ശേഷിക്കുന്നുവെങ്കിൽ അത് നാവുകൊണ്ട് നക്കിയെടുത്ത് വിരൽ വൃത്തിയാക്കാൻ പറഞ്ഞു. അതേപോലെ തളിക, ഭക്ഷണ തളിക വൃത്തിയാക്കാൻ പറഞ്ഞു. കാരണം എന്താ, ഭക്ഷണത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് അള്ളാഹു സുബ്ഹാന തആല അവതരിപ്പിക്കുന്ന ബർക്കത്ത് എന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് വിരലുകളിലുള്ളത് നക്കിയെടുത്തും ഭക്ഷണ തളിക വൃത്തിയാക്കിയും അള്ളാഹു അവതരിപ്പിക്കുന്ന ബർക്കത്ത് നേടാൻ നമ്മളോട് പറയണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത്, അത് അള്ളാഹു അവതരിപ്പിക്കുന്നതിലുണ്ട്. അതെങ്ങനെ നേടണം, എങ്ങനെ നേടണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു, അതുപോലെ നേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ ഇവിടെ പഠിപ്പിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് നിശ്ചയിച്ച സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, വ്യക്തികളുണ്ട്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞത്, അള്ളാഹു അവന്റെ നന്മകളെ നിശ്ചയിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എങ്ങനെ അത് നമുക്ക് നേടിയെടുക്കാൻ, നമുക്ക് അതിൽ പാഠങ്ങൾ എന്ത്, മാതൃകകൾ എന്ത്, ആ രീതിയിൽ നമ്മൾ ബർക്കത്ത് നേടുകയും വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനു ബർക്കത്തുടയ, ബർക്കത്ത് നേടിയ മഹാരഥനാണ്. എന്താ അബൂബക്കർ റളിയല്ലാഹു തആലനു ബർക്കത്ത് നേടാൻ അദ്ദേഹത്തിന് കാരണീഭവിച്ചത്? അദ്ദേഹത്തിന്റെ വിശ്വാസവും നിശ്ചയദാർഢ്യവും നന്മകളിലേക്കുള്ള മുന്നേറ്റവുമാണ്. അതാണ് അബൂബക്കർ റളിയല്ലാഹു തആലനെ നേടിക്കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകും അൽയൗമ സായിമൻ, നിങ്ങൾ ആരാണ് ഇന്ന് നോമ്പുകാരായിട്ട് ഈ പ്രഭാതത്തിൽ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ അന, ഞാനാണ്. മൻ അതാമ അൽയൗമ മിസ്കീൻ, എന്നാരാണ് ഒരു സാധുവിന് അന്നം നൽകിയത്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ ഞാനാണ്. മൻ ആദമിൽക്കും അൽയൗമ മരീദൻ, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ അന, ഞാനാണ്. മൻ തബിഅ മിൻകും അൽയൗമ ജനാസതൻ, ഇന്നൊരാൾ ഇന്ന് ജനാസയെ അനുഗമിച്ചത് ആരാണ്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ ഞാനാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ കർമ്മങ്ങളിലേക്കുള്ള സൽപ്രവൃത്തികളിലേക്കുള്ള ഗമനം, അതാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ബർക്കത്തിന്റെ ആളാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ കാര്യങ്ങൾ ഒരാളിൽ സംഗമിക്കുന്നുവെങ്കിൽ അയാൾ സ്വർഗാർഹനാണ്, സ്വർഗാർഹനാണ്. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായി എങ്ങനെ വിശ്വാസം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും കർമ്മങ്ങളിലേക്കുള്ള ആ പ്രയാണങ്ങൾ മുന്നേറ്റം കൊണ്ടും അപ്പൊ നമ്മളും അള്ളാഹുവിൽ നിന്നുള്ള ഇത്തരം ബർക്കത്തുകൾ നേടുന്നവരാകണമെങ്കിൽ ഈ ഒരു മാതൃകയെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മളിൽ നിന്നുണ്ടാകണം. ആയുസിൽ ബർക്കത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതേപോലെ ഉപജീവനത്തിൽ ബർക്കത്ത്, റിസ്കിൽ ബർക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുൻസഅലഹു ഫീ അസരിഹി വയുബ്സതലഹു ഫീ റിസ്ഖിഹി ഫലിയസിൽ റഹിമഹു. ആയുസിൽ അഭിവൃദ്ധി, ഉപജീവനത്തിൽ അഭിവൃദ്ധി, പോഷിപ്പ്, ഇത് ഉദ്ദേശിക്കുന്നവർ കുടുംബ ബന്ധം ചേർത്തട്ടെ എന്നാണ്. കുടുംബ ബന്ധം ചേർത്തട്ടെ. അപ്പോ ദീർഘായുസ് കിട്ടണമെന്ന് കൊതിച്ചിട്ട് കാര്യമല്ല, ഉപജീവനം വിശാലമാകണമെന്ന് ഇച്ഛിച്ചിട്ട് കാര്യമല്ല. പ്രത്യേക അതിന് അതിൻ്റെതായ കാരണങ്ങൾ നിശ്ചയിക്കപ്പെട്ട, ആ കാരണങ്ങൾ എത്തിപ്പിടിക്കണം. ഇവിടെ പറയപ്പെട്ട കാരണം അത് കുടുംബ ബന്ധം ചാർത്തലാണ്. അപ്പോൾ ആയുസിൽ ബർക്കത്ത്, ഉപജീവനത്തിൽ പോഷിപ്പ്, ഇതാണ് സുവിശേഷമായി അറിയിക്കപ്പെട്ടുള്ളത്. ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരുന്നു. അത് ഇപ്പം ഭാര്യഭർത്തൃ ജീവിതം, വൈവാഹിക ജീവിതം, അതിന്റെ ധന്യതയും അതിൽ അനുഗ്രഹം എപ്പള ദുആയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വൈവാഹിക ജീവിതത്തിന് നാന്ദി കുറിക്കപ്പെടുമ്പോഴാണ്. എന്താ ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ? ബാറക്കല്ലാഹു ലക് വബാറകാലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്, അല്ലാഹു നിന്നിൽ അനുഗ്രഹം അരുളട്ടെ. വബാറകാലൈക്, നിന്റെ മേൽ അല്ലാഹു അനുഗ്രഹം അരുളട്ടെ. വജമഅ ബൈനകുമാ ഫീ ഖൈർ, നന്മയിൽ അല്ലാഹു നിങ്ങളെ സന്ധിപ്പിക്കട്ടെ, ഒന്നിപ്പിക്കട്ടെ. ഈ ദുആയിൽ ഒരു വൈവാഹിക ജീവിതത്തിന് നാന്ദിയാകുന്നുവെങ്കിൽ ആ വൈവാഹിക ജീവിതം അനുഗ്രഹീതാണ്. ഇതേപോലെ നമ്മൾ പറഞ്ഞു തബാറക ഇസ്മു റബ്ബിക്, റബ്ബിന്റെ നാമം അത് അനുഗ്രഹപൂർണ്ണമാണ്. അള്ളാഹുവിന്റെ പേരുകൾ എല്ലാവരുടെ പേരും പോലെയല്ല. പിന്നെയോ, അള്ളാഹുവിന്റേത് ഉത്തമമായ നാമങ്ങളാണ്, മഹനീയമായ സംജ്ഞകളാണ്. ഈ ഉത്തമമായ മഹനീയമായ സംജ്ഞകളിൽ, നാമങ്ങളിൽ നാന്ദി കുറിക്കുന്നതൊക്കെയും അനുഗ്രഹീതാണ്. അതുകൊണ്ടാണ് ബിസ്മില്ല പറയാൻ പറഞ്ഞത്. എപ്പോഴാ ബിസ്മില്ല? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല, പാനം ചെയ്യുമ്പോൾ ബിസ്മില്ല, ഭാര്യഭർത്തൃ ലൈംഗിക ബന്ധത്തിന് തുടക്കമാകുമ്പോൾ ബിസ്മില്ല, അതേപോലെ മലമൂത്ര വിസർജനത്തിലേക്ക് സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ല, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് ചൊല്ലി ബിസ്മില്ല പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്, റബ്ബിന്റെ നാമം സ്മരിച്ച് ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ നാമങ്ങൾ, ആ നാമം അതിനെ സ്മരിച്ചുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ തുടക്കം കുറിക്കുന്നു. ഇങ്ങനെ തുടക്കം കുറിക്കാൻ പറഞ്ഞതായ കർമ്മങ്ങളെങ്കിൽ അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ അനുഗ്രഹപൂർണവും അനുഗ്രഹപൂരിതവുമാകും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മാഉ സംസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു, അത് മുബാറക്കായ അനുഗ്രഹീതമായ വെള്ളമാണ്. ഫീഹി ശിഫാഉ സുഖ്മിൻ വതആമു തുഅ്മിൻ, സംസമിൽ ശമനമുണ്ട് രോഗത്തിന്, അതിൽ ഭക്ഷണവുമുണ്ട്. അപ്പൊ ഭക്ഷണത്തിന് പകരമാണ് സംസം, അത് രോഗശമനിയുമാണ്. അതുകൊണ്ട് തന്നെ സംസം ഉപയോഗിച്ച്, അതുകൊണ്ട് കഴുകി, അത് കുടിച്ച്, അതുകൊണ്ട് കുളിച്ച്, ഇങ്ങനെ രോഗശമനം അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വെള്ളത്തെപ്പോലെയല്ല സംസം, അത് അനുഗ്രഹീതമായ വെള്ളമാണ്. അല്ലാഹു സുബ്ഹാന തആല അതിൽ അവന്റെ ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു എങ്ങനെ അത് അന്വേഷിക്കാൻ പറഞ്ഞോ അതിലുള്ള ബർക്കത്ത്, ആ രീതിയിൽ നമ്മൾ ആ ബർക്കത്ത് തേടുകയാണ് വേണ്ടത്, നേടുകയാണ് വേണ്ടത്. ഇന്ന അവ്വല ബൈത്തിൻ ഊദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക്കുൻ, മക്കയിൽ ലോകർക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം അത് മുബാറക്കുൻ, അള്ളാഹു പറയാണ് ബർക്കത്തുള്ള വീടാണ്. കഅബത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് അതിലൂടെ നമ്മൾ അള്ളാഹു നിശ്ചയിച്ച, അവിടെ നിശ്ചയിച്ച ബർക്കത്ത് നേടുക? നമ്മൾ ഹജ്ജും ഉംറയും കഅബത്തിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴാണ്, കഅബ തവാഫ് ചെയ്യുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് തവാഫ് നിശ്ചയിച്ച്, എങ്ങനെയാണ് തവാഫിൽ മാതൃക കാഴ്ചവെച്ച്, ആ രീതിയിൽ തവാഫ് ചെയ്യുക, ഹജറിനെ ചുംബിക്കുക, റുക്നുൽ യമാനിയ ഇസ്തിലാം ചെയ്യുക, തടവുക, നിസ്കാരത്തിൽ നമ്മൾ കഅബയിലേക്ക് നേരെ തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ മുബാറക്കായ കഅബയിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട വിധം അതിന്റെ ബർക്കത്ത് തേടുക, നേടുക എന്നുള്ളതാണ്. വിശുദ്ധ മദീന അനുഗ്രഹീത മണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മദീനയെ ബർക്കത്ത് മുറ്റിയ ഒരു നാടാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിന, അല്ലാഹു ഞങ്ങളുടെ മദീനയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്തേകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. വബാരിക് ലനാ ഫീ മുദ്ദിഹ വസഈഹ, മദീനയിലെ അളവ് പാത്രങ്ങളിൽ വരെ, അളവ് പാത്രങ്ങളാണ്, അതിൽ വരെ ബർക്കത്ത് ഉണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ മദീനയിലുള്ള ജീവിതം മറ്റ് സ്ഥലങ്ങളിലുള്ള ജീവിതം പോലെയല്ല. മദീനയിൽ ചില പ്രയാസങ്ങളുണ്ട് ഭൗതികമായിട്ട്, പക്ഷേ ആ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാത്ത നിലയിലാണ് അവിടെ ആളുകളുടെ ജീവിതം. ഒരു മാനസികമായ ധന്യതയും അതേപോലെ തന്നെ ഉപജീവനത്തിലുള്ള ഒരു ധന്യതയും മദീനയിൽ ജീവിക്കുന്നവർക്ക് എന്നും അനുഭവവേദ്യം. മദീനയിൽ മരണപ്പെടുന്നതിന് വരെ, പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മദീനയിൽ മരണപ്പെടുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് സന്തോഷ വാർത്തയായിട്ട് അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ വിശുദ്ധ മദീന, അതേപോലെ വിശുദ്ധ മക്ക, ഇതൊക്കെ അനുഗ്രഹീതമായ നാടുകളാണ്. എങ്ങനെയാണ് അവിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ബർക്കത്തുകൾ നമ്മൾ നേടേണ്ടത്, അതിനും നമുക്ക് മാതൃകയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മസ്ജിദ് നബവിയിലുള്ള നിസ്കാരം, അതേപോലെ ഖുബാ പള്ളിയിൽ നിസ്കാരം, മസ്ജിദ് നബവിയിൽ ഒരു വഖ്ത് നിസ്കരിക്കുമ്പോൾ 1000 നിസ്കരിച്ച പ്രതിഫലമാണ്, ഇതര പള്ളികളിൽ നിസ്കരിച്ച പ്രതിഫലം മസ്ജിദുൽ ഹറാം വെച്ച്. ഖുബാ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലി. അതേപോലെ മദീനയിൽ ജീവിക്കൽ, അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, മദീനയാണ് അവർക്ക് ഉത്തമം, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. ഇമാം മാലിക്കിനെ മദീനയിൽ നിന്ന് തിരിച്ചു വിളിച്ചൊരു സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രതികരണമാണ്. മക്കയിൽ നമസ്കാരത്തിന് പ്രതിഫലം, വിശുദ്ധ മദീനയിൽ നമസ്കാരത്തിന് പ്രതിഫലം, അതേപോലെ ജെറുസലമിൽ, അൽ ഖുദ്സിൽ, മസ്ജിദുൽ അക്സയിൽ നമസ്കാരത്തിനുള്ള പ്രതിഫലം. പുണ്യം കാംക്ഷിച്ച് നമുക്ക് യാത്രക്ക് അള്ളാഹു അനുവദിച്ച 3 സ്ഥലങ്ങളാണ് മക്കയും മദീനയും. അൽ മസ്ജിദുൽ അക്സ പള്ളിയും ഇതര പള്ളികളിൽ നമസ്കരിച്ചാലുള്ള ഇതിലേറെ പ്രതിഫലമാണ് അവിടെയും പറയപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മസ്ജിദുൽ അക്സയെയും അതിന്റെ പരിസര പ്രദേശങ്ങളെയും, സിറിയയെ മൊത്തത്തിൽ, ഷാമിനെ മൊത്തത്തിൽ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അല്ലദി ബാറക് നഫീഹ, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലദി ബാറക് നഫീ, ആ നാട്ടിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ബർക്കത്ത് എടുക്കേണ്ടത്, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് നമുക്ക് മാതൃകയുണ്ട്. ചിലർ മനസ്സിലാക്കിയ എന്താണ്, ബർക്കത്ത് അവിടങ്ങളിലുള്ളത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വക കുറെ മുറകൾ, അതുകൊണ്ടാണ് ചിലർ മണ്ണ് വാരി കൊണ്ടുവരും മക്കത്തു നിന്ന് കൊണ്ടുവരും, ചിലർ മദീനത്തു നിന്ന് കൊണ്ടുവരും, എന്നിട്ട് ആ മണ്ണ് സേവിച്ചും അത് ചികിത്സക്കായിട്ട് കഴിച്ചും, ഇങ്ങനെയൊക്കെ ബർക്കത്ത്. ചിലര് അവിടങ്ങളിലുള്ള മരങ്ങളും അതേപോലെ തന്നെ അവിടെ കബറിടങ്ങളിൽ പിന്നെ മണ്ണും അവിടെയുള്ള കല്ലും ഇതൊക്കെ തടവി മേത്ത് പുരട്ടി ഇങ്ങനെയൊക്കെ ബർക്കത്ത് നേടും. ഇതൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെയൊക്കെ നഖശിഖാന്തം എതിർത്തത്. മസ്ജിദ് നബവിയുടെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുജറയുടെ ചുമരുകൾ വരെ തടവുന്നതിന് പണ്ഡിതന്മാർ, ഇമാം നവവിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ശക്തമായി എതിർത്തത് അതുകൊണ്ടാണ്. കാരണം എന്താ, ആ രീതിയിലല്ല ബർക്കത്ത് എടുക്കേണ്ടത്. ബർക്കത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണ് വിശുദ്ധ മദീനക്കും, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇതര സ്ഥലങ്ങളിലൊക്കെ ബർക്കത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് എങ്ങനെ ബർക്കത്ത് നേടണം, അത് എങ്ങനെ നേടണം എന്ന് പഠിപ്പിക്കപ്പെട്ടു, ആ രീതിയിലാണ് നേടേണ്ടത്. കുബ പള്ളിയിൽ എങ്ങനെ ബർക്കത്ത് നേടാം, അവിടെ പോയിട്ട് രണ്ടരക്കാരൻ നിസ്കരിക്കലാണ്. ഉംറ ചെയ്ത കൂലിയാണ് രണ്ടരക്കാരൻ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ. ചിലരാണ് കുബ പള്ളിനെ തവാഫ് ചെയ്യണ്, അതെന്തിനാ ബർക്കത്ത് എടുക്കണം. ചിലരാണ് മസ്ജിദ് നബവിയെ തവാഫ് ചെയ്യണ്. തവാഫ് കഅബത്തിന് മാത്രമാണ്, മക്കയിൽ മാത്രം. പക്ഷെ അത് മദീനയിൽ ബർക്കത്ത് കിട്ടാൻ, അതേപോലെ കുബയിൽ ബർക്കത്ത് കിട്ടാൻ, കുബ പള്ളി സൗദി ഗവൺമെന്റ് അതിൽ മലിക് ഫഹദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കാലഘട്ടത്തിൽ കുബ പള്ളിയെ പിന്നെ പുനർനിർമ്മാണം നടത്തി വളരെ ഗംഭീരമായിട്ട്. വളരെ ചുരുങ്ങിയ കാലയളവിലാണ് അതിന് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് അതിനെ കുറിച്ചുള്ള അത് എഴുതിയ ഒരു ഫലകണ്ട്, മാർബിളിന്റെ കല്ല്, ചില ഹാജിമാർ അതിനെ ചുറ്റിനാണ്ട്. നമ്മൾ മദീനയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ ചുറ്റിയ അവരെ വിചാരം അതെന്തോ ഒരു വർക്കത്തെടുക്കേണ്ട സാധനമാണെന്നാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പണി ഇത്രയാണ് പൂർത്തിയാക്കിയത്, ഇന്ന ആളുടെ ഭരണകാലത്ത് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ വരെ ആളുകൾ തെറ്റായി വർക്കത്തെടുക്കുന്ന സ്ഥിതി വിശേഷം നമ്മൾ കാണാൻ സാധിക്കും. നമ്മൾ കഅബയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഹജ്ജിന്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്റൽ അസ്വദ് ചുംബിക്കുന്നത് അല്ലേ, ഹജ്റൽ അസ്വദ് ചുംബിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഹജ്റൽ അസ്വദ് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ കല്ല. കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർമ്മിച്ചപ്പോ ആ നിർമ്മാണത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കഅബത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് കൈമാറിയ കല്ലാണ് ഹജർ, ഹജ്റൽ അസ്വദ്. അതിനെ ചുംബിക്കൽ സുന്നത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചുംബിച്ചിട്ടുണ്ട്. അത് ചുംബിക്കാൻ വേണ്ടിയിട്ട് തിരക്കുള്ള സന്ദർഭങ്ങളിലും സഹാബത്ത് കാത്തു നിന്നിട്ടുണ്ട്. തിരക്കൊഴിയാൻ വേണ്ടിയിട്ട് ചുംബിക്കാൻ, തിരക്കി ചുംബിക്കാനല്ല, തിരക്കൊഴിഞ്ഞ് ചുംബിക്കാൻ വേണ്ടിയിട്ട് സഹാബികൾ കാത്തു നിന്നത് ഇബ്നു ഉമറിന്റെ ഒക്കെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അപ്പൊ ഹജ്റൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ടാണ് ബർക്കത്തെടുക്കുക. ഉമർ എന്താ പറഞ്ഞത്? ഹജറിനെ ചുംബിക്കുമ്പോൾ നീ ഒരു കല്ലാണ് എന്നുള്ളത് എനിക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഇതൊരു വളരെ കൃത്യമായ ഒരു മാനദണ്ഡമാണ് ബർക്കത്തെടുക്കുന്ന വിഷയത്തിൽ. ബർക്കത്തെടുക്കുന്ന വിഷയത്തിൽ സ്വർഗത്തിൽ നിറങ്ങിയ കല്ലാണ്, അത് അനുഗ്രഹീതമായ കല്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവായ ചുണ്ടുകൾ ആ കല്ലിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ചുംബിച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും ഉമർ പറയുന്നത് എന്താ? നീ ഒരു കല്ലാണ്, ഉപകാരം ചെയ്യാൻ നിനക്കാവൂല, ഉപദ്രവം ചെറുക്കാനും നിനക്കാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന്. അപ്പോ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചത്, ആ രീതിയിലായിരിക്കണം നമ്മൾ ബർക്കത്ത് സ്വീകരിക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നാണ് ബർക്കത്ത്, അള്ളാഹു നിശ്ചയിച്ചതിലാണ് ബർക്കത്ത്. എങ്ങനെയാണോ ബർക്കത്ത് എടുക്കേണ്ടത് ആ രീതി, അത് സ്ഥലങ്ങളിൽ സമയങ്ങൾ ഒക്കെ അങ്ങനെയാണ്. ഇപ്പൊ ലൈലത്തുൽ മുബാറകത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നു അല്ലെ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക. വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയത് മുബാറകത്തായ രാവിലാണ്, അനുഗ്രഹീത രാവിലാണ്. ലൈലത്തുൽ ഖദറിന്റെ നിറവ് അനുഗ്രഹീതമാണ്, അള്ളാഹു സുബ്ഹാന തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. എങ്ങനെ നമ്മൾ അതിൽ ബർക്കത്തെടുക്കുക? നമസ്കരിച്ച്, ഖുർആൻ ഓതി, ഇത്തികാഫിൽ പഠിച്ചുവാനുള്ള വിഭാഗത്തിൽ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ലൈലത്തുൽ ഖദറിനെ അതിൽ അള്ളാഹു അവതരിപ്പിക്കുന്ന ബർക്കത്തിനെ നേടുക. അതിലാണ് നമുക്ക് എന്തുള്ളത്? മാതൃകയുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിച്ച് രാത്രി ഉറങ്ങൂല, ഊർജ്ജസ്വലനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിൽ മുഴുകും, കുടുംബത്തെ വരെ വിളിച്ചുണർത്തും അവർ ഇബാദത്തിൽ കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു രീതികൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുന്നതായ ബർക്കത്തുകൾ അത് ആഗ്രഹിക്കുന്നവരും കാംക്ഷിക്കുന്നവരുമാണ് നമ്മൾ. ആ ബർക്കത്തുകൾ അതെങ്ങനെ നേടണം? ഇപ്പൊ സ്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ കേട്ടല്ലോ, എങ്ങനെയാണ് സ്വത്തിൽ ബർക്കത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ മാൽ ഹുൽവതുൻ ഖദിറ, സ്വത്ത് നല്ല പച്ചപ്പാണ്, അത് മധുരിമമാണ്, എല്ലാവർക്കും അതിനോട് ഇമ്പമാണ്, കമ്പമാണ് സ്വത്തിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത് അറിയിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫമൻ അഖദഹ ബി ഇസ്റാഫി നഫ്സി മിൻ ലം യുബാരിക് ലഹു ഫീ വമൻ അഖദഹ ബി സഖാവതി നഫ്സി മിൻ ബൂരിക ലഹു ഫീ. ഒരാൾ ആർത്തിയോടുകൂടി സ്വത്ത് കൊണ്ടാൽ അവൻ അതിൽ ബർക്കത്തില്ല. ആർത്തിയോടുകൂടി സ്വത്ത് കൊണ്ടവന് ആ സ്വത്തിൽ ബർക്കത്തില്ല. ഒരാൾ ആർത്തി ഇല്ലാതെയാണ് സ്വത്ത് കൊള്ളുന്നത് എങ്കിൽ അവൻ അതിൽ ബർക്കത്ത് ചൊരിയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടായി. അപ്പൊ അത്യാർത്തിയുടെ ബർക്കത്തില്ല അവന്റെ സ്വത്തിൽ. ആർത്തി ഇല്ലാതെ സ്വത്ത് കൊള്ളുന്നവനാണ് ബർക്കത്ത്. കാരണം എന്താ, ആർത്തിയോടുകൂടി സ്വത്ത് കൊള്ളാൻ ഇറങ്ങുന്നവൻ അവന് ഹലാലും ഹറാമൊന്നും പ്രശ്നമല്ല. അവന് നല്ലത് തീയത് വ്യത്യാസമല്ല, സ്വത്തായാ മതി. അതേസമയം ആർത്തിയില്ലാത്തവനോ അവന് ഹലാല ഹറാമ് നോട്ടുണ്ട്, നല്ലതാണോ തീയതാണോ എന്നുള്ള നോട്ടുണ്ട്. നല്ലതേ അവൻ കൊള്ളൂ, തീയതവൻ മോശമായതവൻ കൊള്ളൂല എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖ വഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമ. കച്ചവടക്കാർ, കൊള്ളുന്നവനും കൊടുക്കുന്നവനും കച്ചവടം നടത്തുന്നവനും അതേപോലെ കസ്റ്റമറും, കച്ചവടം നടപ്പിലാക്കാനും അലസിപ്പിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ ആ സദസ് പിരിയാത്ത കാലത്തോളം ഒരാൾ സാധനം വാങ്ങാൻ വന്നു കച്ചവടക്കാരന്റെ അടുക്കല്, കച്ചവടം നടന്നു, ഈ കച്ചവടം നടപ്പിലാക്കണം അതല്ല അതിനെ അലസിപ്പിക്കണം വേണ്ടെന്ന് വെക്കണം, രണ്ടാൾക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ ആ സദസ് പിരിയാത്ത കാലത്തോളം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫൈൻ ബയ്യന വസദഖ ഫൈൻ സദഖ വബയ്യന. കൊള്ളക്കൊടുപ്പുകാർ, കൊള്ളുന്നവനും കൊടുക്കുന്നവനും അഥവാ ഇടപാടുകാർ, അവർ സത്യസന്ധത പുലർത്തുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്താൽ ബൂരി കലഹുമ ഫി ബൈഇഹിമ, അവരുടെ ഇടപാടിൽ അവർക്ക് ബർക്കത്ത് ചൊരിയപ്പെടും. ബൂരി കലഹുമ ഫി ബൈഇഹിമ, അവരുടെ ഇടപാടിൽ അവർക്ക് ബർക്കത്ത് ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചതിപ്രയോഗങ്ങൾ, വഞ്ചനാപരമായിട്ടുള്ളതായ ഇടപാടുകൾ, ഇതിലൊന്നും ബർക്കത്തില്ല. പൂഴ്ത്തിവെപ്പ് അതിൽ ബർക്കത്തില്ല. ചരക്കിന്റെ ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് ഇടപാടുകാരെ, കസ്റ്റമറെ കബളിപ്പിക്കുന്നതിൽ ബർക്കത്തില്ല. അതാണ് ഫഇൻ കദബ വഖതമ മുഹികത് ബറകത്തു ബൈഇഹിമ. ന്യൂനതകൾ കുറവുകൾ ഒളിപ്പിച്ചുവെച്ച് കള്ളം പറഞ്ഞ് ഇടപാട് നടത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ ബർക്കത്തിന്റെ ബൈഇന്റെ കച്ചവടത്തിന്റെ ബർക്കത്ത് അത് എടുക്കപ്പെടുന്നതാണ്, അത് ബർക്കത്തുണ്ടാവില്ല ആ ഇടപാടുകൾക്ക് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്വത്തിൽ ബർക്കത്ത് ലഭിക്കുക? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് നമ്മൾ കേട്ടത്, നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അത് അനിവാര്യമായും ആഗ്രഹിക്കേണ്ടവരാണ്, അത് നേടേണ്ടവരാണ്, അതിന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ എന്നുള്ളതാണ്. ബർക്കത്ത് പോക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇപ്പൊ സ്വത്തിന്റെ വിഷയത്തിൽ ചില ഉദാഹരണങ്ങൾ ഖതീബ് പറഞ്ഞു. ഒന്ന് പലിശ, അതേപോലെ തന്നെ ഈ അനാവശ്യമായ സത്യങ്ങൾ, അതേപോലെ തന്നെ പിന്നെ പിശുക്ക്, ലുബ്ധത. പലിശയെക്കുറിച്ച് പറഞ്ഞു, യംഹഖുല്ലാഹു റിബ, പലിശയുടെ അനുഗ്രഹം അള്ളാഹു കെടുത്തു. ഒരിക്കലും പലിശക്ക് വളർച്ചയല്ല, അതിൽ ആ സ്വത്തുകൊണ്ട് ധന്യതയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ഇതേപോലെ സത്യത്തെക്കുറിച്ച് പറഞ്ഞു, അൽ ഹലിഫ് മുൻഫിഖുൽ സിൽഅ വ മുൻഫിഖുൽ ബറക. സത്യത്തിലൂടെ ചരക്ക് ചെലവായി പോവും, പക്ഷെ അത് ബർക്കത്തിനെ പോക്കിക്കളയും, ബർക്കത്തിന് പോക്കിക്കളയും. ഇതേപോലെ പിശുക്ക്, ലുബ്ധത. ലുബ്ധത എന്താ അതിന്റെ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫ വ ആതി മുംസികൻ തലഫ. പിശുക്കന് ലുബ്ധത കാണിക്കുന്നവന് തലഫ് നാശം കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ പിശുക്കി കൊള്ളുന്നവന് സമ്പാദിക്കുന്നവന് അവന്റെ സ്വത്തിൽ പോഷിപ്പില്ല, വളർച്ചയല്ല. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെതിരിൽ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോ അനുഗ്രഹത്തെ പോകുന്ന, ബർക്കത്തിനെ പോകുന്നതായ ഇത്തരം കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സൂക്ഷിച്ച് പാലിച്ച് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഅല്ലവിസ്തഖാമു അലത്തരീഖ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ വഅല്ലവിസ്തഖാമു അലത്തരീഖ. ഈ ഇസ്ലാമികമാവുന്ന മാർഗത്തിൽ നേരെ ജീവിക്കുന്നവർ, നേരെ ജീവിക്കുന്നവർ, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ധാരാളം ഖൈറുകൾ ഏകും എന്നുള്ള സുവിശേഷമാണ്. ധാരാളം നന്മകൾ അള്ളാഹു സുബ്ഹാന തആല അവതരിപ്പിക്കുകയും ഏകുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മാർഗത്തിൽ നമ്മുടെ ജീവിതം അത് കൃത്യമാക്കാനും നേരെയാക്കാനും നമ്മൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ളതായ അരുൾപ്പാടുകൾ അത് നമുക്ക് നേരെ വാനത്തിൽ നിന്ന് പെയ്തിറങ്ങും എന്നുള്ള സുവിശേഷമാണ് നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തെറ്റുകൾ പുറത്ത് വിശിഷ്ടരായ സ്വർഗം അനന്തരമെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ഈ ആദർശ വീതിയിൽ കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അവരെയും നമ്മയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ബന്ധു മരണപ്പെട്ട വാർത്ത അറിയിച്ച സഹോദരി മരണപ്പെട്ട വാർത്ത അറിയിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല മഹദിക്ക് പൊറുക്കുമാറാവട്ടെ. അള്ളാഹു എത്തിപ്പെട്ട ഖബറിടം അവന്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവരെ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരനും അവരുടെ ബന്ധുമിത്രാദികൾക്കും ഹൃദയ വിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് പകരം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها جنودها وحدودها وثغورها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.